السلام على اشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى اله وصحبه اجمعين.
اما بعد، അപ്പം അസൂയ കാരണം മൂത്തവൻ ഇളയവനെ കൊല്ലാൻ തുനിഞ്ഞു. അത് രണ്ട് വ്യത്യസ്ത പേഴ്സണാലിറ്റികൾ. ഒന്ന് ഒരു ഭൂവുടമയുടെ ഒരു കാഴ്ചപ്പാട്, കൃഷിക്കാരനാണ് കാബീൽ. ഹാബീൽ എന്ന് പറയുന്നത് ഇടയനും. അവർ രണ്ടാളോടും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കുർബാൻ, ഒരു ബലി അർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതിൽ ഒരാളുടെ ബലി അല്ലാഹു സ്വീകരിച്ചു, മറ്റേയാളുടെ ബലി സ്വീകരിച്ചു. എന്ത്? അത് പിന്നെ ഖുർആനിൽ അത് വളരെ വ്യക്തമായി പറയുന്നില്ല. തഫ്സീറുകളിലൊക്കെ കാണുന്നത് ഈ ആദം നബി അലൈഹി ഇസ്ലാമിന് ഭാര്യയിൽ ഒരു പ്രസവത്തിൽ രണ്ട് കുട്ടികളാണ് ഉണ്ടാവുക. ഒന്ന് ഒരാണും ഒരു പെണ്ണും. അടുത്ത പ്രസവത്തിലും അങ്ങനെ തന്നെ ഒരാണും ഒരു പെണ്ണും. ഇപ്പൊ വേറെ ലോകത്ത് മനുഷ്യരില്ലല്ലോ. അപ്പൊ നേർക്ക് നേരെ അത് ഒരേ പ്രസവത്തിൽ ജനിച്ചവർ അപ്പുറപ്പുറം കല്യാണം കഴിക്കുന്നതിന് വേണ്ടി ഒരു ക്രോസ് ഇതാണ്. അതായത് ആദ്യ പ്രസവത്തിലുള്ള ആണ് രണ്ടാമത്തെ പ്രസവത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കുക, രണ്ടാമത്തെ പ്രസവത്തിലുള്ള ആണ് ആദ്യത്തെ പ്രസവത്തിലുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുക. അന്നത്തെ ശരീഅത്ത് അങ്ങനെയാണ്. പക്ഷെ ഈ ആ കാബീലിന്റെ കൂടെ ജനിച്ച പെൺകുട്ടി കുറച്ച് സൗന്ദര്യമുള്ള കുട്ടിയായിരുന്നു. അപ്പൊ അതിനെ വേണമെന്ന് കാബീൽ വാശി പിടിക്കുകയും അങ്ങനെയുള്ള ഒരു ഇത് അസൂയ അവരുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്തു എന്നും അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാം അവരുടെ പിന്നെ ഒരു ബലി അർപ്പിക്കാൻ സമർപ്പിച്ചു. ഇത് ഖുർആനിൽ അത് ആ കാര്യങ്ങൾ പറയുന്നില്ല, ബലി അർപ്പിക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ കാബീൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ദുഷ്ട മനസ്സിന്റെ ഒരു ഉടമയാണ് കാബീൽ. കൊണ്ട് തന്റെ കൃഷിയിൽ വളരെ ഈ പതിരി ആയ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ബലിക്കുക. ഹാബീലാണെങ്കിൽ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ്. തന്റെ ആട്ട് അല്ല ഇടയ സമ്പത്തിൽ ഏറ്റവും നല്ല പുഷ്ടിയുള്ള ഒന്നിനെ ബലിക്ക് വേണ്ടി കൊണ്ടുപോയി. അപ്പൊ അവിടെയൊക്കെ തഖ്വയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മുത്തഖിയായ ഒരാളുടെ ഇത് ബലി സ്വീകരിച്ചു. ആ ബലി രൂപം വന്നത് ആകാശത്ത് നിന്ന് ഒരു തീയിറങ്ങി വന്ന് അതിനങ്ങ് കരിച്ചു കൊണ്ടുപോയി എന്നൊക്കെ ഈ തഫ്സീറുകളിലൊക്കെ കാണും. അപ്പം അത് സ്വീകരിച്ചപ്പം ഈ അസൂയ പിന്നെയും കൂടി. അപ്പം കൂടിയപ്പം പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൊല്ലും എന്ന് പറയുമ്പോൾ സ്വന്തം അനുജനാണ് കൊല്ലാൻ ആദ്യം ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ ഇവിടെ നഫ്സ് നമ്മൾ മൂന്ന് ഇതാണല്ലോ. ഏതെല്ലാം മൂന്ന് വിധത്തിലുള്ള നഫ്സ്? നഫ്സുൻ മുത്തമൈന, നഫ്സുൽ ലവ്വാമ, നഫ്സുൻ അമ്മാറത്തുൻ ബിസ്സു. നഫ്സുൽ മുത്തമൈന എന്ന് പറയുന്നത് വളരെ ശാന്തമായ, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് പറയുന്ന ആ ഒരു വിദ്യ. അതിനെയാണ് അല്ലാഹു ക്ഷണിക്കുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമൈന എന്നുള്ളത്. പിന്നെ വരുന്ന ആ ഇതിന് വലിയ പ്രയാസമൊന്നുമില്ല, ശാന്തമായ ഒരു മനസ്സാണ്. പിന്നെ വരുന്നത് നഫ്സുൽ ലവ്വാമയാണ്, ശാസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാക്ഷി. മനസ്സാക്ഷി കുത്ത് എന്ന് നമ്മൾ പറയുന്നു, കുറ്റബോധം. രണ്ടാം മനസ്സിൽ തെറ്റ് ചെയ്യുമ്പോൾ എന്നതിന് മുമ്പ് ഒരു കുറ്റബോധം ഉണ്ടാവും. മനസ്സ് ഇങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കും, പറയും ചെയ്യരുത് ചെയ്യരുത് എന്ന്. ഇവിടെ ഈ കാബീലിൽ നിന്നുണ്ടായത് അങ്ങനെയുള്ള ഒരു മനസ്സാണ്. ആ മനസ്സിന്റെ ഉടമയോട് മനസ്സങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു? ആ മനുഷ്യൻ നഫ്സുഹു എന്നാണ്. അപ്പൊ ഇവിടെ അതാഹ എന്ന് പറയുമ്പോ എന്താ അർത്ഥം? അതാഹ അനുസരിച്ചു, അവൻ അനുസരിച്ചു. അതാഹ യുതിയോ അത്യ, അത്യ എന്ന് പറഞ്ഞ നീ അനുസരിക്കും. അതിയോ നിങ്ങൾ അനുസരിക്കും. അതിയോ അതിയോ റസൂല ഉലിൽ അംരി
മിൻകും, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളുടെ കൈകാര്യ കർത്താക്കളെ നിങ്ങൾ അനുസരിക്കുക. അപ്പൊ അതാഹ യുതിയു ഇതാഹത്ത്, ഇതാഹത്ത് എന്ന് പറഞ്ഞാൽ അനുസരണം, അനുസരണം. മുതിയർ എന്ന് പറയുമ്പോ അനുസരിക്കുന്നവൻ, മുതിയർ. അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് തന്നെയാണ് എന്ത് വരുന്നത്, ഇസ്തപാ മനിസ്തായി സബീല. ഇസ്തപാ എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളതാ. ഈ ഒരാള് ഒരാളോട് ഒരു പ്രവൃത്തി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അയാൾക്ക് എന്ത് ഗുണമുണ്ടായിരിക്കണം? ഒരു കാര്യം ചെയ്യാൻ ഒരാളോട് പറയുമ്പോ എന്ത് ഗുണമുണ്ടാവണം? അത് ചെയ്യാൻ കഴിയണം അല്ലെ. ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോ അത് ചെയ്യാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടാവണം. ആ വാക്കിൽ നിന്നാണ് നമ്മൾ ഹജ്ജിന്റെ ഇത് പഠിക്കുമ്പോ വലിയ അവിടെ നമ്മൾ എന്താ അർത്ഥം പറയുന്നത്? കഴിവുള്ളവർക്ക് എന്ന് പറയുമ്പോ അള്ളാഹു അത് ആവശ്യപ്പെടുന്ന ആരോടാണ്? ആ കഴിവ് ഉള്ളവരോടാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ പ്രയോഗം ഇസ്തതാഹ എന്ന് പറഞ്ഞാല് അനുസരിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളത് വാക്കിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതായിലേ സബീല എന്ന് പറയുമ്പോ നമ്മൾ അവിടെ അർത്ഥം പറയുന്നത് എന്താണ്? കഴിവുള്ള ഒരാൾ. അതുപോലെ തന്നെ തവ എന്ന് പറഞ്ഞാല് വഴങ്ങുക എന്നാണ്, വഴങ്ങുക. അതിലാണ് മുതവ്വ, മുതവ്വ ഈ സൗദിയിലില്ലേ മുതവ്വ. അത് പിന്നെ അതിനെ നമ്മൾ ശരിക്ക് ഈ അറബി അല്ലെങ്കിൽ ഖുർആന്റെ ആൾക്കാർ വാക്കുകൾ അത് ശരിക്ക് തന്നെ പറയണം. എങ്ങനെ മുതവ്വ എന്നല്ല, മുതവ്വ എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ ചിലർ വാഴയടയിൽ നിന്നൊക്കെ പറയുന്ന വാജി അടി എന്നുള്ളതിനെ വാഴയട എന്ന് അങ്ങനെ നമ്മൾ പറയരുത്. ആ ശരിയായ വാക്കിൽ തന്നെ അത് പറയണം, വാജി അടി എന്നുള്ളതാണ് വാജി. അപ്പോ ഈ മുതവ്വ എന്ന് പറയും, മുതവ്വ എന്ന് പറഞ്ഞാല് സ്വയം അവര് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരണം. അതിൽ വേറൊരു വാക്കുണ്ട് മുതത്തവ്വ. മുതത്തവ്വ എന്ന് പറയുമ്പോ വളണ്ടിയറാവുക, മുതത്തവ്വ. ഇവിടെ മുമരിള മുതത്തവ്വ, മുമരിള മുതത്തവ്വ എന്ന് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം വരിക? വളണ്ടിയർനെസ്, വളണ്ടിയറായിട്ട് വരുന്ന. അപ്പൊ ഇത് അനുസരിക്കാൻ സ്വയം സന്നദ്ധമായ ഒരു നേഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ തവ്വഹ എന്ന് പറഞ്ഞാല് വഴങ്ങിക്കൊടുത്തു എന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോ നമ്മുടെയൊക്കെ സാധാരണക്കാരുടെയൊക്കെ മനസ്സ് വരുന്നത് ഈ നഫ്സുൽ ലവ്വാമയുടെ കൂട്ടത്തിലാണ്. അപ്പൊ എപ്പോഴും എന്ത് തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു ചൊറിച്ചിലുണ്ടാവും, ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നീ ശരിയും തെറ്റും ചോദിക്കാനാണോ വന്നിരിക്കുന്നത് എന്ന് ഒരു സഹാബിയോട് ചോദിച്ചു. എന്നാൽ ശരി തെറ്റ് എന്ന് പറയുന്നത് നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതും ആളുകൾ കാണരുത് എന്ന് നീ ആഗ്രഹിക്കുന്നതുമാണ് എന്ത് തെറ്റ്. അപ്പൊ അവിടെ ആദ്യത്തെ പോയിന്റ് നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാകും, പാടില്ല പാടില്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പിന്നെ ഒരു കളവ് നടത്താൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൈക്കൂലി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, ഒരുപാട് പ്രയാസമുണ്ടാവും മനസ്സിൽ. അത് കാരണം എന്താ? ഈ നഫ്സുൽ ലവ്വാമയുടെ സ്വാധീനം, പാടില്ല പാടില്ല.
അതുകൊണ്ടാണ് കള്ളു കുടിക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നത്. കള്ളുകുടി മനുഷ്യരിൽ നിന്ന് നൈസർഗികമായിട്ട് ഉണ്ടാകുന്ന ഒരു വാസനയല്ല, മറിച്ച് അവന്റെ സ്നേഹിതന്മാരിൽ നിന്ന് അതുണ്ടാകുന്നു. ഒരു ഗ്ലാസ് കുടിക്കുക, ആദ്യത്തെ കപ്പ്. ഈ ആദ്യത്തെ കപ്പ് രണ്ടാമത്തെ കപ്പിന് പ്രചോദനം നൽകുന്നു. അതുകൊണ്ടാ പറഞ്ഞത് എന്താ, ഒന്ന് രണ്ട് ചിരട്ട കുടിക്കുവിൻ, അച്ഛൻ വരുന്നുണ്ടോ എന്ന് നോക്കണം. മൂന്ന് നാല് ചിരട്ട കുടിക്കുവിലോ, അച്ഛൻ ആരടാ ഞാനടാ എന്ന് പറയുന്ന ആദ്യം. അപ്പൊ ഏത് ഒന്നാമത്തെ പ്രാവശ്യം ഒരു തെറ്റ് ചെയ്യുന്നതിന് മനുഷ്യനുണ്ടാകുന്ന ആ പ്രയാസം, രണ്ടാമത്തെ തെറ്റ് ചെയ്യുമ്പോ അതേ തെറ്റ് രണ്ടാം പ്രാവശ്യം ചെയ്യുമ്പോ ഉണ്ടാവുകയില്ല. അവിടെ എന്താ സംഭവിച്ചത്? എന്താണ് ആ മനസ്സിനെ നമ്മൾ പഴക്കിയത്? അപ്പം ഈ ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പൈസ കൊടുക്കണം എന്ന് വിചാരിക്കാം. അത് ആദ്യം നമുക്കത് പ്രയാസം ഉണ്ടാവും, പക്ഷെ നമ്മൾ ആ മനസ്സിനെ അത് ശരിയാക്കി കൊണ്ടുവന്നാൽ പിന്നെ ആ പൈസ എടുത്തു കൊടുക്കുന്നതിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇന്ന വകുപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ വിഷമം ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ ഈ അനുജനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ഇത് ചിന്ത മനസ്സിൽ വന്നപ്പം ആദ്യം മനസ്സിൽ പ്രയാസം ഉണ്ടായിരുന്നു. അവിടെ പിന്നെ എന്ത് ചെയ്തു, മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു. ഒരു കടയിൽ ജോലി ചെയ്യുന്നവൻ മുതലാളി അറിയാതെ അയാളുടെ അവിടെ നിന്ന് എന്തെങ്കിലും കാശ് എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം പറയുക അത് തെറ്റാണെന്ന് പറയും. പിന്നെ അവിടെ മനസ്സിന് ന്യായീകരണം കൊണ്ടുവരും. എന്താ, ഞാൻ അധ്വാനിച്ചിട്ടാണ് ഈ മുതലാളിക്ക് ഇത്രയധികം പൈസ ഉണ്ടാകുന്നത്, അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഞാനൊക്കെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിനെ ഇങ്ങനെ ഇതാക്കി കൊണ്ടുവന്നിട്ട് അവസാനം വഴത്തിലും അവന് വഴങ്ങിക്കൊടുത്തു. അവന് വഴങ്ങിക്കൊടുത്തു, അവന്റെ ആവശ്യത്തിന് വഴങ്ങി കീഴടങ്ങി. ആര്? നഫ്സുഹു, അവന്റെ നഫ്സ്, സ്വന്തം മനസ്സ്. എന്നിട്ടും ഏത് കാര്യത്തിൽ? ഖത്ല അഖീഹി, അവന്റെ സഹോദരനെ കൊല്ലുന്ന കാര്യത്തിൽ അവന്റെ മനസ്സ് അവന് വഴങ്ങിക്കൊടുത്തു എന്നാണ് അത്. ഖത്ല അഖീഹി ബൽ സവ്വലത്തിലക്കും അംഫുസുക്കും അമ്രൻ, ബൽ സൗവലത്തിലക്കും അംഫുസുക്കും അമ്രൻ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്താനു അലാ മാ തസിഫൂൻ. ഇതെവിടെയാ പറഞ്ഞത്? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാര്യത്തിൽ ആരാ പറഞ്ഞത്? യാക്കൂബ് നബി അലൈഹി സ്വലാം. മക്കൾ വന്നിട്ട് മറ്റേ അത് പറഞ്ഞു ഇതായി എന്നൊക്കെ പറയുമ്പോ മൂപ്പര് പറഞ്ഞു, ഈ ഇതിനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് അത്രയും കടുത്തുപോയി ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തില. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ കരണീയമായിട്ടുള്ളത് എന്താണ്? സബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്താൻ, അള്ളാഹുവിനോട് മാത്രമാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ ചോദിച്ചു അപ്പൊ മനസ്സിന്റെ കൺസെന്റ് കിട്ടി, കൊലക്ക് മനസ്സിന്റെ സമ്മതം മൂളി. എന്നിട്ട് അവൻ അവനെ കൊന്നു, ചേട്ടൻ അനിയനെ കൊന്നു. അങ്ങനെ അവൻ ആയിത്തീരുകയും ചെയ്തു. എന്നിട്ട് അവൻ ആയിത്തീർന്നു എന്ത്? മിനൽ ഖാസിരീൻ. ഖസറാന്ന് പറഞ്ഞാല് നഷ്ടപ്പെട്ടു, ഖുസ്ർ നഷ്ടം, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, അത് ഈ വാക്കിൽ നിന്ന് വരുന്നു. അപ്പൊ കൊന്നു, അങ്ങനെ നഷ്ടക്കാരിൽ അവൻ പെടുകയും ചെയ്തു. അപ്പം ഇത് ലോകത്ത് ആദ്യമായി നടക്കുന്ന ഒരു കൊലയാണ്. ഇതിനു മുമ്പ് ലോകത്ത് കൊല നടന്നിട്ടില്ല. അപ്പോൾ ഈ കൊന്ന് മരിച്ചു കഴിഞ്ഞാൽ ഒരു മരണം ഇതിനു മുമ്പ് നടന്നിട്ടില്ല. മരിച്ചു കഴിഞ്ഞാൽ ആളെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ല. അങ്ങനെ ഇങ്ങനെ വിഷണ്ണനായി നിൽക്കുകയാണ്. ഇത് കൊല്ലാൻ കൊന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഫബഅസല്ലാഹു, അപ്പോൾ അള്ളാഹു നിയോഗിച്ചു എന്നാണ്. ബഅസ എന്ന് പറഞ്ഞാൽ നിയോഗിക്കുക.
അതിപ്പം
നമ്മൾ ഊഹിച്ചു പറയാമെന്നല്ലാതെ ഖുർആനിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ചിലപ്പം പക്ഷികളിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ, അപ്പുറം ഇപ്പുറം കൊത്തിക്കൊല്ലുന്നതൊക്കെ. അന്ന് പക്ഷികളുണ്ടല്ലോ, ഇതവിടെ അവർ കാക്കച്ചി കാക്ക വരുന്നുണ്ടല്ലോ. ഫബഅസല്ലാഹു ഫ, അപ്പോൾ ബഅസ നിയോഗിച്ചു എന്നാണ് അവിടെ. മബ്ഹൂസു ബി മക്ക, മക്കയിൽ നിയോഗിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നു. ബൈസത്തുൽ ഹജ്ജ്, ഡെലിഗേഷൻ ഉണ്ടല്ലോ അവർക്കും, അത് ഹജ്ജ് ഡെലിഗേഷൻ എന്താ പറയാ, ബൈസത്തുൽ ഹജ്ജ്. അപ്പൊ ഫബഅസല്ലാഹു, അപ്പോൾ അള്ളാഹു നിയോഗിച്ചു ഗുറാബൻ, ഗുറാബ് ഒരു കാക്കയെ. യബ്ഹസു, ഇവിടെ ഒന്ന് ബഹസയാണ് മറ്റേത് ബഹസ. യബ്ഹസു അത് അന്വേഷിക്കുന്നതായിട്ട്, എവിടെ, ഫിൽ അർളി ഭൂമിയിൽ, ലി യുരിയ ഹൂ, ലി യുരിയ ഹൂ എന്താണ്, അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇവിടെ ചിലപ്പോ കഥ പറയുമ്പോ പറയും രണ്ട് കാക്കകൾ വന്നു, എന്നിട്ട് ഒരു കാക്ക മറ്റേ കാക്കയെ കൊന്നു. കൊന്നതിന് ശേഷം ആ ജീവിക്കുന്ന കാക്ക കാലുകൊണ്ട് മണ്ണിൽ കുഴിയുണ്ടാക്കി മറ്റേതിനെ അതിലിട്ടു, എന്നിട്ട് അതിനെ മൂടി എന്നൊക്കെ ഈ തഫ്സീറുകളിലും മറ്റു വാദം മറ്റേ ഇതൊക്കെ പറയുന്നതിലൊക്കെ പറയുന്നതാണ്. പക്ഷെ ഇവിടെ ചില തഫ്സീറുകളിൽ കാണുന്നത് കാക്ക വെറും ഇങ്ങനെ മണ്ണ് മാന്തിയിട്ട് നീക്കിയിട്ടേ ഉള്ളൂ, അപ്പോഴും മനുഷ്യന് അതിൽ നിന്ന് മനസ്സിലായി എന്നുള്ള ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പം അള്ളാഹ് ഇവിടെ നിയോഗിച്ചത് ആ കാക്കയെ അവന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി. കൈഫ, കൈഫ എങ്ങനെ, യുവാരി വാറ, വാറ വാറ യുവാരി എന്നാണ്, വാറ യുവാരി മൂടുക, മൂടുക. കൈഫ യുവാരി സൗഅത്ത, സൗഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഫബദാ ലഹുമാ സൗആത്തുഹുമാ, സൗആത്ത് നഗ്നത. അവിടെ ആദം നബി അലൈഹി സ്ലാമിന്റെ അവരെ ഹവ്വാബീബിന്റെ കേസിൽ വരുമ്പോ അവിടെ നഗ്നതയാണ്, ഇവിടെ നഗ്ന ശരീരം എന്നുള്ള അർത്ഥത്തിലാണ്. സൗഅത്ത അഹീഹി, തന്റെ സഹോദരന്റെ നഗ്ന ശരീരം അല്ലെങ്കിൽ മൃത ശരീരം എങ്ങനെ മറയണം, മറക്കണം അല്ലെങ്കിൽ മൂടണം, കുഴിച്ചു മൂടണമെന്ന് അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭൂമിയിൽ അന്വേഷിക്കുന്ന ഒരു കാക്കയെ അള്ളാഹു നിയോഗിച്ചു. കാല, അപ്പോൾ അവൻ പറഞ്ഞു, യാ വൈലത്താ, ഇതാണ് നേരത്തെ നിങ്ങൾ ചോദിച്ചത്, യാ വൈലത്താ, വൈല് നാശം. ആധുനിക ഭാഷയില് വൈ വൈൽ എന്ന് പറഞ്ഞാൽ വൈലുല്ലിൽ മുസല്ലീൻ, മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറയും. പക്ഷെ പഴയകാലത്ത് പള്ളി ദർസുകളിലൊക്കെ ഓതിത്തരുന്നത് ഈ വൈൽ എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടുപ്പപ്പെട്ട ഒരു താഴ്വരയുണ്ട്, അതിൽ ശിക്ഷ ഭയങ്കരമാണ്, ആ ഒയിൽ എന്ന ചെരു എന്ന് പറയും, വാജ് എന്ന് പറയാം. പക്ഷെ ഭാഷയിൽ നാശം എന്നുള്ള അർത്ഥത്തിലാണ്. യാ ഒയിലത്ത, എന്റെ നാശമേ, ആ ഹജസ് തു, ഹജസ് ഹജസ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ല അല്ല, ഹജസ് ഹജബാണ് അത്ഭുതം, ഹജസ് ഹജസ്
അള്ളാഹുവിന്റെ 20 സിഫത്തുകൾ നമ്മൾ എഴുതുന്നുണ്ടല്ലോ. ഒന്നില് കാദിറും എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ. ആജിസ് അതിന്റെ ഓപ്പോസിറ്റ് മുസ്തഹീലായ സിഫത്താണ് എന്ത്? ആജിസ് എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്ത ഒരാളാവുക. കഴിവുള്ളവനാകുന്നതിന്റെ ഓപ്പോസിറ്റാണ് എന്ത്? കഴിവില്ലാത്തവനാണ്. അപ്പൊ ഇവിടെ അജസ്തു, ഞാൻ കഴിവില്ലാത്തവൻ ആയിപ്പോയല്ലോ. മിസില അൻ അക്കൂന, അജസ്തു അൻ അക്കൂന, ഞാൻ ആയിത്തീരാൻ കഴിവില്ലാതായ പോയല്ലോ. മിസില പോലെ ഹാദൽ ഖുറാബ് എന്ന് പറഞ്ഞാൽ ഈ കാക്കയെ പോലെ കഴിവ്, ഈ കാക്കയുടെ കഴിവ് പോലും എനിക്കില്ലാതെ ആയിപ്പോയല്ലോ എന്ന് ഒരു ആത്മഘടം നടത്തുകയാണ്. അങ്ങനെ അവൻ മറ ചെയ്തു, മൂടി. എന്റെ സഹോദരന്റെ നഗ്ന ശരീരം എങ്ങനെ മൂടണമെന്ന് ഈ കാക്കയെ പോലെ അറിവില്ലാത്ത ഒരു, കാക്കയെ പോലെ പോലും അറിവില്ലാത്ത ഒരാളായി പോയല്ലോ ഞാൻ എന്ന് സങ്കടപ്പെടുകയാണ്. എന്നിട്ട് അവൻ ആയിത്തീരുകയും ചെയ്തു. നദമ എന്ന് പറഞ്ഞാൽ കേരിക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ചെയ്തു. ഞാൻ ഒന്നുകൂടി ആയിട്ട് പറയാം. അങ്ങനെ അവന് വഴങ്ങിക്കൊടുത്തു. നഫ്സുഹു, അവന്റെ നഫ്സ്, ഖത്ല അഖീഹി, തന്റെ സഹോദരന്റെ കൊലയുടെ കാര്യത്തിൽ. ഫഖത്തലഹു, എന്നിട്ട് അവൻ അവനെ കൊന്നു. ഫഅസ്ബഹ, അങ്ങനെ അവൻ ആയിത്തീർന്നു. മിനൽ ഖാസിരി, നഷ്ടക്കാരിൽ പെട്ടവൻ ആയിത്തീർന്നു. ഫബഅസല്ലാഹു, അല്ലാഹു നിയോഗിച്ചു. ഖുറാബൻ, ഒരു കാക്കയെ. യബ്ഹസു ഫിൽ അർളി, ഭൂമിയിൽ അന്വേഷിക്കുന്നതായിട്ട്. ജിയുരിയഹു, അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. കൈഫ യുവാരി, എങ്ങനെ അവൻ മറചെയ്യുമെന്ന്. സൗഹത അഖീഹി, തന്റെ സഹോദരന്റെ മൃതശരീരം. കാല, അവൻ പറഞ്ഞു. യാ വൈലത്ത, എന്റെ നാശമേ. ആ അജസ്തു, ഞാൻ കഴിവില്ലാതായപ്പോയല്ലോ. അൻ അപൂന മിസ്ര ഹാദൽ ഖുറാബി, ഈ കാക്കയെ പോലെ. ഫഉവാരിയ സൗഹത അഖി, എന്റെ സഹോദരന്റെ മൃതദേഹം ഞാൻ എങ്ങനെ മറചെയ്യുമെന്ന കാര്യം. ഫ അസ്ബഹ, അങ്ങനെ അവരായി തീർന്നു. മിനൻ നാദിഹി, കേരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടു. പിന്നെ വീണ്ടും ഓരോ പ്രസവം ഉണ്ടല്ലോ, ഈ രണ്ട് ഈരണ്ടായിരിക്കും. അതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നല്ലാണ്ട് ഖുർആനിൽ അങ്ങനെയുള്ള ആ വിഷയങ്ങളൊന്നും ഇല്ല. പക്ഷെ ആ ഒരു ആ കുർബാനന് പല പക്ഷെ അത് ഈ ഒരു സംഭവത്തെ പറ്റിയാണെന്നാണ് ഒരു സമ്പ്രദായമുണ്ട്.
തങ്ങളുടെ ഹദീസ് അതിലുണ്ട്, ഭൂമിയും. അത് നമ്മൾ ഏത് കാര്യത്തിലും നോക്കണം. ഒരാള് പുതിയതായി ഒരു കാര്യം ഉണ്ടാക്കി, അത് നല്ലൊരു കാര്യം ആരൊക്കെ ചെയ്തോ അതിന്റെ ഒരു അംശം അതിലുണ്ട്. മോശമായിട്ട് ഒരു കാര്യം ഉണ്ടാക്കി, അത് ആരൊക്കെ അതിൽ കഷ്ടപ്പെടുന്നുണ്ടോ ആ കാര്യത്തിൽ ആ ആള് എപ്പോഴും ആദ്യമായിട്ട് ആരാണോ അത് കൊണ്ടുവരുന്നത് അയാള് അതിൽ
ഒന്നാള്
സാധാരണ തോക്ക ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നുള്ളതാണ്.
പക്ഷെ ഈ ഒരു അവസ്ഥയിൽ മറ്റുള്ളവരെ വഴിപിഴപ്പിച്ച കാര്യത്തിൽ അതിന്റെ വരുമ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം എങ്ങനെയാണ് വരുന്നത്? മറ്റേത് അയാൾ സ്വന്തം ചെയ്ത കാര്യത്തിന്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ മറ്റുള്ളവരെ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത് തൊവ ചെയ്താൽ അത് മതിയാവുമോ എന്നുള്ള കാര്യം എന്താണെന്ന് എനിക്കറിഞ്ഞുള്ള മറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ മനുഷ്യർ തമ്മിലുള്ള ഇടപാടല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ തൗബ ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിക്കും, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. പക്ഷെ മറ്റു മനുഷ്യരുമായി ഇടപെടുന്ന കുറെ കാര്യങ്ങളുണ്ട്, ബന്ധപ്പെടുന്ന കുറെ കാര്യങ്ങൾ, അത് അവര് തമ്മിൽ തന്നെ തീർക്കേണ്ട കാര്യങ്ങളാണ്. ഒരാളോട് കടം വാങ്ങി അയാള് കൊടുത്തില്ല, അപ്പം ആ കടം കൊടുക്കാതെ ആ ഇത് അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ മറ്റ് ജനങ്ങളുമായിട്ട് ഇടപെടുന്ന കാര്യം അതിന്റെ പ്രതിവിധി എന്തെങ്കിലും ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ ഒരാളെ പറ്റി നമ്മളൊരു ഫിത്ന പറഞ്ഞാൽ തന്നെ അപ്പൊ അത് അയാളെ വെച്ച് നമുക്ക് തൗബാ ചെയ്ത് അല്ലെങ്കിൽ അയാളെ പൊരുത്തപ്പെടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സാധിക്കാതെ വന്നാൽ അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന്റെ ഒരു കോമ്പൻസേഷൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ടും ഹദീസുകൾ. അപ്പം അങ്ങനെ വന്ന ആളുകൾക്ക് വേണ്ടി നടത്തിയ പിന്നെ ഇത് അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റിന്റെ ഇത് വരുന്ന കാര്യമാണ്. മിൻ അജലി ദാലിക, ഈ ഒരു കാരണത്താൽ കത്തബിന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നാം എഴുതി, ഇവിടെ എഴുതുക എന്ന് പറയുന്നതിലും കൂടി നിയമമാക്കി എന്നുള്ളത്, നമ്മുടെ കുത്തിബാലിക്കും ശിയാമോ എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽ ഇതിൽ നാം നിയമമാക്കി. അല ബനി ഇസ്രായീല, ബനു ഇസ്രായേലിന്റെ മേൽ, അന്നഹു തീർച്ചയായും അത്, മൻ ഖതല നഫ്സൻ, ആരെങ്കിലും ഒരു നഫ്സിനെ കൊന്നാൽ, ബിഗൈരി നഫ്സിൻ, മറ്റൊരു നഫ്സിന് പകരമല്ലാതെ, അതായത് കൊലക്ക് കൊല എന്നതിനല്ലാതെ, ഔ ഫസാദിൻ ഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമികളിൽ ഫസാദ് ഉണ്ടാക്കിയതിന്റെ പേര്, ഒരു ഇസ്ലാമിക ഗവൺമെന്റിനെതിരായിട്ട് ഇതാക്കിയ ആൾ കൊല്ലണം എന്നുണ്ട്, പിന്നെ വേറെ കൊല ഉള്ളത്, പിന്നെ വിവാഹിതരായ ആളുകൾ വ്യഭിചരിച്ചാലുള്ള ആ ഇത് ഉണ്ട്, പിന്നെ മുഹൂർത്തത്തിന്റെ ആ ഇത്. അപ്പൊ മുഹൂർത്തത്തിന്റെ ആ കഴിഞ്ഞ ആഴ്ചകള് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഭൂമിയിൽ ഒരു ഫസാദ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കൊലക്ക് കൊലയായിട്ട്, ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ ഓരോ വ്യക്തിക്ക് കൊന്നാളെ പോയിട്ട് കൊല്ലാനൊന്നും പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫക അന്നമ ഖതല അന്നാസ ജമീഅ, ഫക അന്നമ ഖതല അന്നാസ ജമീഅ, തീർച്ചയായും അവൻ മാനവരാശിയെ മുഴുവനും കൊന്നതുപോലെയാണ്. ഇത് നമ്മൾ ഈ ആശയങ്ങൾ വളരെയധികം കാര്യമായിട്ട് പഠിക്കേണ്ടത്. ഈ ബോംബിലും അവിടെ വണ്ടിയിലും മറ്റേ അവിടെ ഇവിടെ ഒക്കെ ബോംബ് കൊണ്ടുവെക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിരപരാധികളൊക്കെ മരിക്കുന്നുണ്ടല്ലോ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത്, ഒരാള് ഒരു കട്ടിലിന്റെ മേലെ കിടക്കുക, അതിന്റെ താഴെ ഒരാളുണ്ട് കിടന്നിട്ട്, രാത്രി ഉറക്കത്തിൽ ഇയാൾ മറിഞ്ഞു വീണുപോയി, താഴത്തെ മനുഷ്യന്റെ മേലെ വീണിട്ട് ആ മറ്റേ താഴത്തെ മനുഷ്യൻ മരിച്ചു, എന്നാലും അതിന് പ്രായശ്ചിത്തമുണ്ടെന്നാണ് അവിടെ. ഇത് അത് മുഖം ഈ കരുതിക്കൂട്ടിയുള്ള കൊലയല്ല, കരുതിക്കൂട്ടിയുള്ളവർ കൊലക്ക് കാലാകാലം നരകുന്നു തന്നെയാണ് ഖുർആൻ പറയുന്നത്. അപ്പം അബദ്ധത്തിൽ വരുന്ന കൊലക്ക് പോലും അതിന്റെ നമ്മളിപ്പോ ഇവിടെ ബ്ലഡ് മണി എന്ന് പറയുന്നുണ്ടല്ലോ, അത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ കരുതി കൂട്ടിയിട്ട് കുറെ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട്, കാരണം തികച്ചും നിരപരാധികളായ ആളുകളാണ്, ഒരു വണ്ടിയിലൊക്കെ ബോംബ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ബോംബ് കൊണ്ടുവച്ചിട്ട് ആൾക്കാരായിട്ട് മരിച്ചാല് ഇതിന്റെ ഇത് ആരാണ് സഹിക്കുന്നത്? നിരപരാധികള്. വളരെ ഇതായ ഒരു കാര്യമാണ് ഈ കൊല എന്ന് പറയുന്നത്. അതിന്റെ ഇല്ലാ ബിൽ ഹഖ്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹ് ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു ആദരിച്ച ഒരു ശരീരത്തെ അതിന്റെ ഹക്കിനല്ലാതെ നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അത് ആ
വണ്ടി ഓടിക്കുമ്പോൾ അബദ്ധത്തിൽ വന്ന ഒരു കാര്യത്തിനും ഒന്നാവും നമ്മളെ ശിക്ഷിക്കില്ല. അബദ്ധത്തിൽ കരുതിക്കൂട്ടിയിട്ട് ഓവർ സ്പീഡ് എടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധത്തിൽ നമ്മൾ കരുതിക്കൂട്ടിയിട്ട് ചെയ്യാം, നമ്മുടെ കരുതിക്കൂട്ടിയുള്ള തെറ്റ് കാരണമായിട്ട് വരുന്ന എന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ. അത് ഈ അമാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പൈലറ്റ്, ഒരു ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റിന്റെ കയ്യിൽ ആ ഫ്ലൈറ്റും അതിലുള്ള മുഴുവൻ ജനങ്ങളുടെ ജീവനും അയാളുടെ കയ്യിൽ അമാനത്താണ്. അത് ഏതും അപ്പൊ നിങ്ങളൊക്കെ എഞ്ചിനീയർമാരല്ലേ, ഒരു സിവിൽ എഞ്ചിനീയറും ഒരു പാലം ഉണ്ടാക്കിയിട്ട് ആ പാലം പൊളിഞ്ഞിട്ട് എന്തെങ്കിലും നമ്മുടെ കൈക്കൂലി വാങ്ങിയിട്ട് ആ പാലത്തിന്റെ ഇതിൽ കൃത്രിമം കാണിച്ച് ആ പാലം പൊട്ടി വീണു, എന്നിട്ട് കുറെ ആളുകൾ അവർ വട്ടി അങ്ങ് താഴെ വീണ് മരിച്ചു കുറെ ആൾ. ഈ എഞ്ചിനീയർ അതിന്റെ ഉത്തരവാദിയാണ്. അതേസമയം അബദ്ധത്തിൽ വന്നു പോയതിനൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കില്ല. അപ്പം പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ നമ്മൾ ഉദ്യോഗസ്ഥന്മാർ ജോലിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് മുസ്ലിം പിന്നെ ഇവർ അതായത് മുതലാളിമാർ മുസ്ലിം ജോലിക്കാരൊന്നും വെക്കാത്ത കാര്യം എന്താണ്? ഈ രണ്ട് കാര്യം അവർക്കില്ല. എന്ത്? ഹബിയുമല്ല അമീനുമല്ല. ആ ജോലി ചെയ്യാൻ വ്യക്തത വിശ്വസ്തയോടുകൂടി ആ ജോലി ചെയ്യാൻ കഴിവുള്ള ആൾക്കാരില്ല മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ പിന്നാലെ ഈ മുസ്ലിം പലരും കംപ്ലൈന്റ് പറയുന്നത് വലിയ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. കൂടെയുള്ള ജോലിക്കാരൻ മുഴുവനും ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ്. അവരത് ഭംഗിയായിട്ട് ചെയ്തു കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ള ആൾക്കാരില്ല. കഴിവുള്ളവരുണ്ടെങ്കിലും തന്നെ പാരവെപ്പിന്റെ ആൾക്കാരുമായി. അപ്പം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അധ്യാപകന്റെ കയ്യിൽ ആ വിദ്യാർത്ഥികൾ അമാനത്താണ്. ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ അയാളുടെ കടയിൽ വരുന്ന കസ്റ്റമർ മുഴുവനും അമാനത്താണ് ആ സാധനങ്ങളുടെ കാര്യത്തിൽ. അപ്പം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ആകാശവും ഭൂമിയും പർവ്വതവും ഒക്കെ വിസമ്മതിച്ച ഒരു കാര്യം മനുഷ്യൻ ഏറ്റെടുത്തിട്ടുണ്ട് അമാനത്ത്. കാരണം അവൻ ലലൂമും ജഹൂലുമായിരുന്നു, അക്രമിയാണ് അവൻ, വിവരം കെട്ടവനുമാണെന്ന് ഖുർആൻ തന്നെ പറയുന്നു മനുഷ്യനെ സംബന്ധിച്ച്. അപ്പം മുഴുവൻ ജനങ്ങളെയും അവൻ കൊന്ന പോലെയാണ്. ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരു നഫ്സിനെ ജീവിപ്പിച്ച ഒരു വെള്ളത്തിൽ മുങ്ങി വീട് മുങ്ങാ മരിക്കാൻ പോകുന്ന ഒരാളെ ചാടി രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു ട്രെയിനിന്റെ മേലെ പോകുന്ന മുമ്പിലേക്ക് വീഴാൻ പോകുന്ന ഒരാളെ എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തി, അങ്ങനെയാണെങ്കിൽ എന്ത് വലിയ തത്വങ്ങളാണ് കൂടാൻ നമുക്ക് പഠിപ്പിക്കുന്നത്. മാനവരാശിയെ മുഴുവനും ജീവിപ്പിച്ചതുപോലെയാണെന്നാണ് പറയുന്നത്. ഇതിലൊന്നും യാതൊരു തർക്കവുമില്ല. ഖുർആന്റെ നസ്സാണ് ഇതൊക്കെ. വലക്കത് ജാഅത്തുഹും, തീർച്ചയായും അവർക്ക് വന്നിരിക്കുന്നു. റുസുലുനാ നമ്മുടെ പ്രവാചകന്മാര്. ഇതിവിടെ ഈ ജാഅത്ത് എന്ന് പറഞ്ഞല്ലോ, ജാഅത്ത് എന്ന് പറയുമ്പോ എന്താണ്? സ്ത്രീലിംഗം. ഇവിടെ റസൂലോ പുല്ലിംഗം. അപ്പൊ ഇതില് ഈ ജമ്മ് വരുമ്പോ അതിന് അതിന്റെ മുമ്പിൽ ആണ് വരുന്നതെങ്കിൽ ഈ പിന്നെ മുഫ്റദ് മുഅന്നസ് ആയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ജാഅത്ത് ഹും റുസുലുന, ഞങ്ങളുടെ നമ്മുടെ പ്രവാചകന്മാര് അവരിലേക്ക് വന്നിരിക്കുന്നു. ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായിട്ട് നമ്മുടെ പ്രവാചകന്മാര് അവരിലേക്ക് വന്നിരിക്കുന്നു. സുമ്മ പിന്നെ കസീറം മിൻഹും ഇന്ന സുമ്മ ഇന്ന തീർച്ചയായും കസീറൻ മിൻഹും അവരിൽ നിന്നുള്ള അധികം ആളുകളും ബാധദാലിക്കാം അതിനുശേഷം ഫിൽ അർളി ഭൂമിയിൽ ല മുസിരിഫൂൻ അതിരി കവിയുന്നവർ തന്നെ. അതിരി കവിയാം എല്ലാ കാര്യത്തിലും അതിരി കവിയുക തീവ്രത അത് വരുന്നതാണ് മുസിരിഫൂൻ. തീവ്രത അല്ലെങ്കിൽ അതിരി കവിയ കുരു മുഷ്റബു വരാ തുസ്സിരിഫു ഇന്നല്ലാഹു മുസ്സിരിഫി കുരു മുഷ്റബു നിങ്ങൾ തിന്നുക കുടിക്കുക അതിൽ അതിരി കവിയ. അപ്പൊ ഞാൻ ആദ്യത്തൊന്നുകൂടി പോകുന്ന സമയം ഇപ്പൊ മിൻ അജിലിതായിരിക്കാം ഈ കാരണത്താൽ കത്തബിന നാം നിയമമാക്കി നമ്മുടെ അവധി എന്നുള്ളത് ഈ അജലിൽ നിന്ന് അജിലിൽ എന്ന് പറയുമ്പോൾ വായിച്ചിട്ടുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ നോക്കി പറഞ്ഞു. കത്തബിന നാം നിയമമാക്കി അല ബനി ഇസ്രായീല ഇസ്രായേൽ സന്തതികളുടെ മേൽ അന്നഹു തീർച്ചയായും കാര്യം മൻ ഖതല നഫ്സൻ ആരെങ്കിലും ഒരു നഫ്സിനെ കൊന്നാൽ ബി ഗൈരി നഫ്സിൻ മറ്റൊരു നഫ്സിന് പകരമല്ലാതെ ഔ ഫസാദിൻ ഫിൽ അർദി അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയതിന്റെ പേരിൽ എന്താണ് ലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹി ആണ് ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല സുൽഹിലാണ് ഇസ്ലാഹിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അവിടെ ഫസാദ് ഉണ്ടാക്കരുത്. അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ എന്നാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് കൊലയേക്കാൾ കാഠിന്യമേറിയ കാര്യം എന്നുള്ളതാണ്. കാരണം കൊല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരാളെ മരിക്കുന്നുണ്ടാവും. ഒരു ഫിത്തിന നാട്ടിൽ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായും അവൻ മാനവരാശിയെ മുഴുവൻ കൊന്നതുപോലെയാണ്. വല്ല നഫ്സിനെയും ഒരാൾ ജീവിപ്പിച്ചാൽ മാനവരാശിയെ മുഴുവനും ജീവിപ്പിച്ചതുപോലെയാണ്. വല കദ്ജാഅത്തുഹും റുസുലുന തീർച്ചയായും നമ്മുടെ പ്രവാചകൻ റുസുലുകൾ അവരിലേക്ക് വന്നിരിക്കുന്നു ബിൽ ബൈനാത്തി വ്യക്തമായ തെളിവുകളുമായി സുമ്മം പിന്നെ ഇന്ന കസീറം മിന്നും തീർച്ചയായും അവരിൽ അധികം ആളുകളും ഭയത ദാലിക്കാം അതിനുശേഷം ഫിൽ അർളി ഭൂമിയിൽ ലമുസരിഫു അതിരി കവിഞ്ഞവർ തന്നെ. അപ്പൊ ഇനി
أعوذ بالله من الشيطان الرجيم
أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم
بسم الله الرحمن الرحيم
تطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين
فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين
فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه
فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه
قال يا ويلتا إسرائيل أنه من قتل نفسا بغير نفس قتل نفسا بغير نفس أو فساد في الأرض فكأنما أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما فكأنما قتل الناس جميعا ومن أحياها فكأنما ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم
അങ്ങനെ വരുമ്പോ അക്കാര്യത്തിൽ അവൻ
അല്ലല്ല
ആ കാര്യത്തിന്റെ മിൻ അജലിതാലിക്കാണ് ആ സംഭവം കാരണമായി അവൻ ഖേദക്കാരനായി അങ്ങനെ കൂട്ടി ഓതുമ്പോ الحمد لله رب العالمين نجواك نعمه وكافي وسيلة اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة
ربنا تقبل منا.